പുതിയതും പഴയതും ആയവ. ക്രിസ്തു മനുഷ്യരെ ഉപദേശിക്കുമ്പോൾ തന്നെ ഭാവി പ്രവർത്തനത്തിനായി തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും കൂടെയായിരുന്നു. അവൻ്റെ എല്ലാ നിർദ്ദേശങ്ങളിലും അവർക്കായുള്ള പാഠങ്ങളും കാണാമായിരുന്നു. വലയുടെ ഉപമ പറഞ്ഞ ശേഷം, ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്ന് അവരോട് ചോദിച്ചു. അതേ കർത്താവെന്ന് അവർ ഉത്തരം കൊടുത്തു. തങ്ങൾക്ക് ലഭിച്ച സത്യത്തോടുള്ള ഉത്തരവാദിത്വത്തെപ്പറ്റി മറ്റൊരു ഉപമയിൽ കൂടെ അവരോട് അവൻ സംസാരിച്ചു. അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായിത്തീർന്ന ഏത് ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തുകൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശനാകുന്നു എന്ന് പറഞ്ഞു. ഒരു വീട്ടുടയവന് നിധി ലഭിച്ചിരിക്കുന്നത് കൊണ്ടുപോയി പൂഴ്ത്തിവയ്ക്കുവാനല്ല, മറ്റുള്ളവരുമായി പങ്കിടുവാൻ അവനതിനെ പുറത്തെടുക്കണം. ഉപയോഗിക്കുന്നതിനനുസരിച്ച് നിധി പെരുകുന്നു. പഴയതും പുതിയതുമായ വിലയേറിയ വസ്തുക്കൾ വീട്ടുടയവൻ്റെ പക്കലുണ്ട്. അപ്രകാരം തൻ്റെ ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കിട്ടിയ സത്യം ലോകത്തിന് നൽകേണ്ടതാണെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു. സത്യത്തെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുന്തോറും അത് വർദ്ധിച്ചു വരുന്നു. സുവിശേഷ ദൂത് ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും അത് പ്രസ്താവിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രഘോഷിക്കപ്പെട്ടേ മതിയാകൂ. പരിശുദ്ധാത്മ നടത്തിപ്പിനൊത്തവണ്ണം പടിപടിയായി തങ്ങളുടെ അനുഭവം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവർ വർണ്ണിച്ചുകൊണ്ടിരിക്കും. ദൈവപരിജ്ഞാനത്തിനായി അവർ വിശന്നു ദാഹിച്ചതും ദൈവം അയച്ചവനായ യേശുക്രിസ്തുവിനായി അവർ ആഗ്രഹിച്ചതും അവരുടെ ദൈവവചന പഠനം, പ്രാർത്ഥന, അവർ അനുഭവിച്ച ആത്മീയ വേദന എന്നിവയുടെ അനന്തരഫലവും നിന്റെ പാപങ്ങൾ നിനക്ക് മോചിച്ചിരിക്കുന്നു എന്നുള്ള ക്രിസ്തുവിൻ്റെ വാക്കുകൾ അവർ കേട്ടതും വിവരിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം രഹസ്യമായി സൂക്ഷിക്കുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ടിരിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. പരിപാവന സത്യം തങ്ങൾക്ക് ഭരമേൽപ്പിച്ച് കിട്ടിയിരിക്കുന്നതിന് ആനുപാതികമായി മറ്റുള്ളവരും അതേ അനുഗ്രഹം പ്രാപിക്കണമെന്ന് അവർ ആഗ്രഹിക്കും. ദൈവകൃപയുടെ സമൃദ്ധമായ നിധി അവർ വെളിവാക്കുന്നതിനനുസരിച്ച് അധികമധികമായ കൃപകൾ അവർക്ക് ക്രിസ്തു പകർന്നു കൊടുത്തുകൊണ്ടിരിക്കും. വളരെ ലളിതവും പൂർണ്ണ അനുസരണവുമുള്ള ശിശുതുല്യ ഹൃദയം അവർക്കുണ്ടാകും. വിശുദ്ധിയെ പിൻപറ്റുന്നതിനു വേണ്ടി അവരുടെ ഹൃദയം വാഞ്ചിക്കുകയും ലോകത്തിന് പ്രദാനം ചെയ്യുന്നതിലേക്കായി കൃപയുടെയും സത്യനിക്ഷേപങ്ങളുടെയും അധികമധികമായ വെളിപ്പാടുകൾ അവർ പ്രാപിക്കുകയും ചെയ്യും. സത്യത്തിൻ്റെ ഏറ്റവും വലിയ നിധിയുടെ ഉറവിടം തിരുവചനം തന്നെയാണ്. എഴുതപ്പെട്ടിരിക്കുന്ന വചനം, പ്രകൃതി എന്ന പാഠപുസ്തകം, മനുഷ്യജീവിതത്തിലുള്ള ദൈവിക ഇടപെടലിന്മേലുള്ള അനുഭവം എന്നിവ അതിൽപ്പെടുന്നു. ഈ ഉറവിടങ്ങളിൽ നിന്നെല്ലാം ക്രിസ്തുവിൻ്റെ പ്രവർത്തകർ നിധി കണ്ടെത്തേണ്ടതാണ്. സത്യാന്വേഷണത്തിൽ അവർ ദൈവത്തിൽ തന്നെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. മാനുഷിക ബുദ്ധിസാമർഥ്യത്താൽ ആശ്രയിക്കുവാൻ പാടില്ല. കാരണം മാനുഷിക ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണ്. ദൈവം നിശ്ചയിക്കുന്ന മാർഗത്തിൽ കൂടെ തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനം ഓരോ സത്യാന്വേഷിക്കും അവൻ നൽകുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ തൻ്റെ വചനം വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ തനിക്ക് മനസ്സിലാക്കുവാനോ അഭിനന്ദിക്കുവാനോ കഴിയാത്തതായ യാതൊരു ശാസ്ത്രവും പ്രകൃതി എന്ന ലോകത്തിൽ കാണുകയില്ല. മറ്റുള്ളവർക്ക് സത്യത്തിൻ്റെ പരിജ്ഞാനം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുന്നതായുള്ള ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. ക്രിസ്തുവിൻ്റെ പാഠശാലയിലെ ഓരോ വിദ്യാർത്ഥിയും പ്രാപിക്കേണ്ടതായ നിധിയുടെ കൂമ്പാരമടങ്ങുന്ന കലവറയാണ് പ്രകൃതിശാസ്ത്രം. പ്രകൃതി സൗന്ദര്യത്തിൽ നാം ധ്യാനനിരതരാകുകയും കൃഷി ചെയ്യുന്നതിലും വൃക്ഷങ്ങളുടെ വളർച്ചയിലും അടങ്ങിയിരിക്കുന്ന പാഠങ്ങൾ പഠിക്കുകയും ഭൂമിയിലും സമുദ്രത്തിലും ആകാശത്തിലുമുള്ള അത്ഭുതങ്ങൾ ദർശിക്കുകയും ചെയ്യുമ്പോൾ സത്യത്തിൻ്റെ ഒരു പുതിയ ഗ്രാഹ്യം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുന്നു. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന മർമ്മങ്ങളും മനുഷ്യജീവിതത്തിൽ കാണപ്പെടുന്ന ദൈവിക ജ്ഞാനത്തിൻ്റെയും ന്യായവിധിയുടെ ആഴവും സമൃദ്ധിയേറിയ നിധിയുടെ കലവറയായി കാണപ്പെടുന്നു. എന്നാൽ താഴ്ച ഭവിച്ചുപോയ മനുഷ്യന് വളരെ വ്യക്തമായി ദൈവിക ജ്ഞാനം വെളിവാക്കിയിരിക്കുന്നത് എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനത്തിൽ കൂടെ മാത്രമാണ്. ക്രിസ്തുവിൻ്റെ അതുല്യധനത്തിൻ്റെ നിധിയുടെ കലവറ ഇതുമാത്രമാണ്. പഴയ നിയമവും പുതിയ നിയമവും അടങ്ങുന്ന തിരുവെഴുത്തുകളാണ് ദൈവവചനം. ഒന്ന് മറ്റൊന്നുകൂടാതെ പൂർണ്ണമല്ല. പഴയ നിയമ സത്യങ്ങൾ പുതിയതുപോലെ തന്നെ വിലപ്പെട്ടതാണെന്ന് ക്രിസ്തു പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നത്തെ പോലെ തന്നെ ലോകാരംഭത്തിലും ക്രിസ്തു മനുഷ്യൻ്റെ വീണ്ടെടുപ്പുകാരനായിരുന്നു. ക്രിസ്തു തൻ്റെ ദിവ്യത്വം മനുഷ്യത്വത്താൽ ആവരണം ചെയ്യപ്പെട്ട് ഭൂമിയിൽ അവതരിക്കുന്നതിന് മുമ്പ് സുവിശേഷ ദൂത് ആദാം, ഷേത്ത്, ഹാനോക്ക്, മെതുശലേഹ്, നോഹ എന്നിവരാൽ നൽകപ്പെട്ടിരുന്നു. കനാനിൽ അബ്രഹാമും സോദോമിൽ ലോത്തും ദൂതുവാഹകരായിരുന്നു. തലമുറ തലമുറകളായി വരുവാനുള്ളവനെക്കുറിച്ച് ദൂത് വിശ്വസ്ത സാക്ഷികൾ പ്രഖ്യാപിച്ചുകൊണ്ടേയിരുന്നു. യഹൂദ നിയമസംഹിതകൾ സ്ഥാപിച്ചത് ക്രിസ്തു തന്നെയായിരുന്നു. അവരുടെ യാഗകർമാദികളുടെ അടിസ്ഥാനവും മതാരാധനയുടെ പൊരുളും അവൻ തന്നെയായിരുന്നു. യാഗം കഴിക്കുമ്പോൾ ചൊരിയപ്പെട്ടിരുന്ന രക്തം ദൈവകുഞ്ഞാട് യാഗമാകുന്നതിനെ ചൂണ്ടിക്കാണിച്ചു. എല്ലാ യാഗങ്ങളും അവനിൽ നിറവേറി. ഗോത്രപിതാക്കന്മാർക്ക് വെളിപ്പെട്ടതും യാഗശുശ്രൂഷയിൽ സാദൃശ്യീകരിച്ചിരുന്നതും ന്യായപ്രമാണത്തിൽ വരച്ചു കാട്ടിയിരുന്നതും പ്രവാചകന്മാർ വെളിപ്പെടുത്തിയിരിക്കുന്നതുമായ ക്രിസ്തുവാണ് പഴയ നിയമത്തിലെ ധനം. തൻ്റെ ജീവിതത്തിലും മരണത്തിലും ഉയർപ്പിലും കാണപ്പെടുന്നവനും പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ടിരിക്കുന്നവനുമായ ക്രിസ്തുവാണ് പുതിയ നിയമത്തിലെ നിധി. പിതാവിൻ്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന നമ്മുടെ രക്ഷകനാണ് പുതിയതിലും പഴയതിലും അടങ്ങിയിരിക്കുന്നത്. പ്രവാചകന്മാർ മുൻകണ്ട് പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവിതം, മരണം, മധ്യസ്ഥ പ്രവർത്തനം എന്നിവയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അപ്പോസ്തലന്മാർ കടന്നു പോകണമായിരുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവം, വിശുദ്ധി, പരിശുദ്ധി, അതുല്യ സ്നേഹം എന്നിവയായിരുന്നു അവരുടെ പ്രതിപാദ്യ വിഷയം. സുവിശേഷം അതിൻ്റെ പൂർണ്ണതയിൽ പ്രസംഗിക്കപ്പെടേണ്ടതിന് രക്ഷകൻ തൻ്റെ ജീവിതത്തിലും ഉപദേശത്തിലും കൂടെ വെളിപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല, പഴയ നിയമപ്രവാചകന്മാർ മുൻകണ്ടെഴുതിയിരിക്കുന്നതും യാഗശുശ്രൂഷകളിൽ പൊരുളായി കാണപ്പെട്ടിരിക്കുന്നതും കൂടെ അവർ പ്രതിപാദിക്കണമായിരുന്നു. താൻ തന്നെ ഉറവിടമായിരിക്കുന്ന പഴയ സത്യങ്ങളും ഗോത്രപിതാക്കന്മാരിലും പ്രവാചകന്മാരിലും കൂടെ താൻ സംസാരിച്ച സത്യങ്ങളും തൻ്റെ ഉപദേശത്തിൽ ക്രിസ്തു വിവരിച്ചു കാട്ടി. എന്നാൽ അവനിപ്പോൾ അവയിൽ പുതിയൊരു പ്രകാശവലയം ചൊരിഞ്ഞു. അപ്പോഴവയുടെ അർത്ഥം എത്ര വ്യത്യസ്തമായി വെളിപ്പെട്ടു വന്നു. ഒരു പ്രകാശധാരയും ആത്മീയശക്തിയും അവൻ്റെ വിശദീകരണത്തിൽ കടന്നുവന്നു. തിരുവചനം അവർക്കെപ്പോഴും തുറന്നു കിട്ടുന്നതിന് ശിഷ്യന്മാരിൽ പരിശുദ്ധാത്മാവ് വെളിച്ചം വീശുമെന്ന വാഗ്ദത്തം അവൻ നൽകി. സത്യത്തെ അതിൻ്റെ പുതിയ സൗന്ദര്യത്തിൽ അവതരിപ്പിക്കുവാൻ അവർക്ക് കഴിയണമായിരുന്നു. വീണ്ടെടുപ്പിൻ വാഗ്ദത്തം ഏദൻ തോട്ടത്തിൽ ആദ്യമായി നൽകിയത് മുതൽ ക്രിസ്തുവിൻ്റെ ജീവിതം, സ്വഭാവം, മധ്യസ്ഥവേല എന്നിവ മനുഷ്യ മനസ്സുകളുടെ പഠനമായിരുന്നു. എന്നിട്ടും പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായ ഓരോ മനസ്സും ഒരു നൂതനവും മങ്ങലേൽക്കാത്തതുമായ പ്രകാശവലയത്തോടുകൂടെ ഈ വിഷയം പ്രതിപാദിച്ചു. വീണ്ടെടുപ്പിൻ സത്യങ്ങൾ സ്ഥിരമായ വളർച്ചയ്ക്കും വികാസത്തിനും പര്യാപ്തമാണ്. പഴയതെന്നറിയപ്പെടുന്നെങ്കിലും എപ്പോഴും പുതിയതു തന്നെയായിരിക്കുന്ന ആ വചനം സത്യോന്വേഷിക്ക് അതിശ്രേഷ്ഠ മഹത്വവും മഹാശക്തിയും സ്ഥിരമായി വെളിപ്പെടുത്തുന്നു. ഓരോ കാലഘട്ടത്തിലും സത്യത്തിൻ്റെ ഒരു പുതിയ വളർച്ചയും ആ തലമുറയിലെ മനുഷ്യർക്കാവശ്യമായ ഒരു ദൂതം ദൈവത്തിൽ നിന്ന് ഉണ്ടാകുന്നു. പഴയ സത്യങ്ങളെല്ലാം അത്യാവശ്യമായവയാണ്. പുതിയ സത്യം പഴയതിൽ നിന്നും വേർപെട്ടു നിൽക്കുന്നില്ല, എന്നാൽ അതിനെ തുറന്നു കാട്ടുക മാത്രമാണ് ചെയ്യുന്നത്. പഴയ സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നാം പുതിയവ ഗ്രഹിക്കുന്നത്. തൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള സത്യം ശിഷ്യന്മാർക്ക് തുറന്നു കൊടുക്കണമെന്ന് ക്രിസ്തു ആഗ്രഹിച്ചപ്പോൾ മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ലൂക്കോസ് 24:27. സത്യം തുറന്നു കിട്ടുമ്പോൾ പ്രകാശിക്കുന്ന വെളിച്ചമാണ് പഴയതിനെ മഹത്വപൂർണമാക്കുന്നത്. പുതിയതിനെ തിരസ്കരിക്കുകയോ നിസ്സാരമായി കാണുകയോ ചെയ്യുന്നവൻ പഴയതും യഥാർത്ഥത്തിൽ കൈവശമില്ലാത്തവനാണ്. അതിൻ്റെ ശക്തി അവന് നഷ്ടപ്പെടുകയും അതൊരു നിർജീവ ധാരണയായി മാത്രം മാറിപ്പോവുകയും ചെയ്യുന്നു. പഴയ നിയമ സത്യങ്ങൾ മാത്രം വിശ്വസിക്കുന്നുവെന്ന് നടിച്ചുകൊണ്ട് അത് പഠിപ്പിക്കുകയും പുതിയതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാതെ അതിനെ നിഷേധിക്കുക നിമിത്തം ഗോത്രപിതാക്കന്മാരും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നതിൽ അവർ വിശ്വസിക്കുന്നില്ല എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 5:46. അതുകൊണ്ട് അവർ പഴയ നിയമം പഠിപ്പിക്കുമ്പോൾ പോലും അതിൻ്റെ യഥാർത്ഥ ശക്തി കാണപ്പെട്ടിരുന്നില്ല. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുവെന്നും അത് പഠിപ്പിക്കുന്നുവെന്നും അവകാശപ്പെടുന്നവരിൽ പലരും ഈ തെറ്റിൽ തുടരുകയാണ്. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു എന്ന് ക്രിസ്തു പ്രസ്താവിച്ചിരിക്കുന്ന പഴയ നിയമ തിരുവചനത്തെ അവർ മാറ്റിവെക്കുന്നു. യോഹന്നാൻ 5:39. പഴയതിനെ ത്യജിക്കുമ്പോൾ അവർ പുതിയതിനെയും ഉപേക്ഷിക്കുകയാണ്. കാരണം രണ്ടും വേർതിരിക്കുവാൻ പാടില്ലാത്ത മൊത്തമായതിൻ്റെ ഭാഗങ്ങളാണ്. സുവിശേഷം കൂടാതെ ദൈവകൽപ്പന ശരിയായി പ്രതിപാദിക്കുവാൻ ആർക്കും സാധ്യമല്ല. അല്ലെങ്കിൽ കൽപ്പന കൂടാതെ സുവിശേഷം പ്രസ്താവിക്കുകയും അസാധ്യമാണ്. സുവിശേഷത്തിൻ്റെ മൂർത്തീഭാവമാണ് കൽപ്പന. അപ്രകാരം കൽപ്പന തുറന്നു കാട്ടുന്നതാണ് സുവിശേഷം. കൽപ്പന വേരും സുവിശേഷം അതിലുണ്ടാകുന്ന പൂക്കളും ഫലങ്ങളുമാണ്. പഴയ നിയമം പുതിയതിലേക്ക് വെളിച്ചം വീശുന്നതുപോലെ പുതിയത് പഴയതിലേക്കും പ്രകാശം വിതറുന്നു. ഓരോന്നും ക്രിസ്തുവിൽ കൂടെ ദൈവമഹത്വം വെളിപ്പെടുത്തുന്നു. ആത്മാർത്ഥതയോടെ അന്വേഷിക്കുന്നവന് ആഴമേറിയ പുതിയ അർത്ഥം തുടർച്ചയായി വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ രണ്ടിലും നൽകപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിലും ക്രിസ്തുവിൽ കൂടെയുമുള്ള സത്യവും അളവറ്റതാണ്. ആഴത്തിലേക്ക് കണ്ണോടിക്കുന്തോറും വീതിയും ആഴവും വർദ്ധിച്ചു വരുന്ന ഉറവ എന്ന കണക്കെ തിരുവചന വിദ്യാർത്ഥി അതിനെ വീക്ഷിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് മറുവിലയായി തൻ്റെ പുത്രനെ നൽകിയതിലുള്ള ദൈവസ്നേഹത്തിൻ്റെ മർമ്മം ഈ ജീവിതത്തിൽ നാം ഗ്രഹിക്കുകയില്ല. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ ഈ ലോകത്തിലെ വേല നമ്മുടെ അത്യുന്നത സങ്കല്പത്തെ വിപുലീകരിക്കുന്ന വിഷയമായി ഇന്നും എന്നേക്കും നിലനിൽക്കും. ഈ മർമ്മത്തെ അളക്കുന്നതിനുള്ള പരിശ്രമത്തിൽ മനുഷ്യൻ തൻ്റെ സകല മാനസിക ശക്തിയും ഉപയോഗിച്ചെന്നിരിക്കും. എന്നാൽ അവൻ്റെ മനസ്സ് ക്ഷീണിച്ച് തളർന്നു പോകുകയായിരിക്കും ഫലം. ഉത്സാഹശീലനായ അന്വേഷകൻ തൻ്റെ മുമ്പിൽ അത് അറ്റമില്ലാത്ത, കരകാണാത്ത സമുദ്രമായി വീക്ഷിക്കും. യേശുവിലുള്ള സത്യം അനുഭവിക്കുവാൻ സാധിക്കും, പക്ഷേ വിവരിക്കുവാൻ സാധിക്കുകയില്ല. അതിൻ്റെ ഉയരം, വീതി, ആഴം എന്നിവ നമ്മുടെ ജ്ഞാനത്തെ കവിയുന്നതാണ്. നമ്മുടെ സങ്കല്പത്തെ അതിൻ്റെ മൂർധന്യത്തിൽ നാം എത്തിച്ചേക്കാം. എന്നാലും വിശദീകരിക്കുവാനാകാത്തതും ആകാശത്തോളം ഉയരമുള്ളതുമായ സ്നേഹത്തിൻ്റെ ബാഹ്യരേഖ മാത്രം നാം മങ്ങിയ രീതിയിൽ വീക്ഷിക്കുകയേ ചെയ്യുകയുള്ളൂ. എന്നാൽ അത് ഓരോ മനുഷ്യനിലും ദൈവത്തിൻ്റെ സ്വരൂപം പതിപ്പിക്കുന്നതിന് ഭൂമിയിലേക്ക് താണിറങ്ങുകയാണ് ചെയ്തത്. ആ ദിവ്യമായ ദയ പ്രാപിക്കുവാനും വഹിക്കുവാനും നമുക്ക് കഴിയുന്നിടത്തോളം അത് ദർശിക്കുവാനും നമ്മാൽ സാധിക്കുന്നു. തകർന്നിരിക്കുന്ന ഹൃദയവും താഴ്മയും ഉള്ളവന് അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് വേണ്ടിയുള്ള തൻ്റെ യാഗം നാം അംഗീകരിക്കുന്നതിന് ആനുപാതികമായി നമ്മൾ ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് മനസ്സിലാക്കുന്നു. വിനയാധീനനായ ഹൃദയത്തോടുകൂടെ നാം ദൈവവചനം ശോധന ചെയ്യുമ്പോൾ നമ്മുടെ പഠനത്തിന് വേണ്ടി വീണ്ടെടുപ്പിൻ പദ്ധതി നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും. നാം അത് കാണുന്തോറും അതിൻ്റെ ശോഭ വർദ്ധിച്ചു വരികയും അത് ഗ്രഹിച്ചറിയുന്നതിന് നാം ശ്രമിക്കുന്തോറും അതിൻ്റെ ഉയരവും ആഴവും ഏറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ ജീവനെ ക്രിസ്തുവിൻ്റെ ജീവനോട് ബന്ധിപ്പിക്കേണ്ടതാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമായ അവനിൽ നിന്ന് ഭക്ഷിക്കുകയും സമൃദ്ധമായ നിധിയിൽ നിന്ന് പുതുമയോടെ പ്രവഹിക്കുന്ന സ്വർഗീയ ഉറവയായ അവനിൽ നിന്ന് നാം എല്ലായ്പ്പോഴും കോരുകയും ചെയ്യേണ്ടതാണ്. കർത്താവിനെ എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ കാണുകയും അവന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നതിന് നമ്മുടെ ഹൃദയങ്ങളെ അനുവദിക്കുകയും ചെയ്യുമെങ്കിൽ നമ്മുടെ മതജീവിതത്തിൽ നിരന്തരമായ പുതുമ നാം അനുഭവിക്കും. ഒരു സ്നേഹിതനോടെന്ന പോലെ ദൈവത്തോടുള്ള ഒരു സംഭാഷണമായി നമ്മുടെ പ്രാർത്ഥന തീരും. അവൻ വ്യക്തിപരമായി തൻ്റെ മർമ്മങ്ങൾ നമ്മോട് സംസാരിക്കും. യേശുവിൻ്റെ സന്നിധിയിലുള്ള മാധുര്യമേറിയ ആനന്ദ അനുഭൂതി പലപ്പോഴും നാം അനുഭവിക്കും. കർത്താവ് ഹാനോക്കിനോട് ചെയ്തതുപോലെ നമ്മോടും സംഭാഷിക്കുന്നതിന് അടുത്തു വരുമ്പോൾ ഹൃദയത്തിനുള്ളിൽ കത്തുന്നതായി അനുഭവപ്പെടും. ഇത് സത്യത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ അനുഭവമായി തീരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ലാളിത്യം, വിനയം, താഴ്മ, എളിമയുള്ള ഹൃദയം എന്നിവ കളിയാടുകയും അവൻ യേശുവിനോടൊത്ത് ഉണ്ടായിരുന്നവനാണെന്നും യേശുവിൽ നിന്ന് പഠിച്ചവനാണെന്നും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അത് കൈവശമുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ മതം ഉന്മേഷഭരിതമായ തത്വവും ജീവനും ചൈതന്യവുമുള്ള ആത്മീയ ഊർജവുമായി വെളിപ്പെടും. നിരന്തര യൗവനത്തിൻ്റെ പുതുമയും ശക്തിയും ആനന്ദവും പ്രകടമാകും. ദൈവവചനം സ്വീകരിക്കുന്ന ഹൃദയം വറ്റിപ്പോകുന്ന കുളമോ പൊട്ടക്കിണറോ പോലെ അതിൻ്റെ നിധി നഷ്ടമാക്കുകയില്ല. പർവ്വത സാനുക്കിൽ നിന്ന് നിലച്ചു പോകാത്ത ഉറവകളൊന്നായി ചേർന്നൊഴുകുന്നതും പാറക്കെട്ടുകളിൽ കൂടെ തുള്ളിച്ചാടിയെത്തുന്നതും സ്ഫടികതുല്യമായ അതിലെ ശീതജലം ക്ഷീണിതരും ദാഹിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായവരെ ഊർജ്ജസ്വലരാക്കുന്നതുപോലെ അത് പ്രവർത്തിക്കും. സത്യത്തിൻ്റെ ഓരോ ഉപദേഷ്ടാവിനെയും ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായിത്തീരുവാൻ ആവശ്യമായ ഗുണവിശേഷങ്ങളാൽ നിറയപ്പെടുന്നതിന് ഈ അനുഭവം സഹായിക്കുന്നു. അവൻ്റെ സംഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ ആത്മാവ് ശക്തിയും സ്വർഗീയ നിറവും നൽകുന്നു. ക്രിസ്തുവിനെ അവൻ സാക്ഷീകരിക്കുന്നത് ഇടുക്കവും ജീവനില്ലാത്തതുമായ സാക്ഷ്യം കൊണ്ടായിരിക്കുകയില്ല. ശുശ്രൂഷകൻ പഴയ പ്രസംഗങ്ങൾ തന്നെ ആവർത്തിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയില്ല. പരിശുദ്ധാത്മ പ്രതിഫലനത്തിന് അവൻ്റെ മനസ്സ് തുറന്നിരിക്കും. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നതുപോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 6:54-63. നാം ക്രിസ്തുവിൻ്റെ മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുമ്പോൾ നിത്യജീവൻ്റെ മൂലകങ്ങൾ നമ്മുടെ ശുശ്രൂഷയിൽ കാണപ്പെടും. ആശയങ്ങളുടെ ആവർത്തന വിരസത അനുഭവപ്പെടുകയില്ല. അലസവും നിർജ്ജീവവുമായ പ്രസംഗങ്ങൾ അവസാനിക്കും. പുരാതന സത്യങ്ങൾ പുതിയ വെളിച്ചത്തിൽ അവതരിപ്പിക്കും. വ്യക്തവും ശക്തിയേറിയതുമായ സത്യത്തിൻ്റെ പുതിയൊരു പ്രതിപാദനം എല്ലാവരും തിരിച്ചറിയും. ഇപ്രകാരമുള്ള വചനശുശ്രൂഷ ശ്രദ്ധിക്കുന്നതിന് അവസരം ലഭിക്കുന്നവർ പരിശുദ്ധാത്മ പ്രവർത്തനത്തിന് ഏൽപ്പിക്കപ്പെടുകയാണെങ്കിൽ ഒരു പുതുജീവൻ്റെ ഉത്തേജനശക്തി അനുഭവിക്കും. ദൈവസ്നേഹത്തിൻ്റെ ജ്വാല അവരിൽ ആളിക്കത്തും. സത്യത്തിൻ്റെ സൗന്ദര്യവും മഹത്വവും ദർശിക്കത്തക്ക വിധം അവരുടെ ഗ്രഹണശക്തി ഞെട്ടിയുണരും. വിശ്വസ്തനായ വീട്ടുടയവൻ കുട്ടികളുടെയും യുവാക്കളുടെയും ഓരോ അധ്യാപകനും എപ്രകാരമുള്ളവനായിരിക്കണമെന്നതിനെ സൂചിപ്പിക്കുന്നു. ദൈവവചനത്തെ അവൻ തന്റെ നിധിയായി കാണുകയാണെങ്കിൽ എല്ലായ്പ്പോഴും പുതുമ നിറഞ്ഞ സൗന്ദര്യവും സത്യവും പ്രകടമാക്കും. അധ്യാപകൻ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൽ സമർപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് അവന്റെ മേൽ വരികയും പരിശുദ്ധാത്മാവ് മുഖാന്തരം അവനിൽ കൂടെ ദൈവം മറ്റുള്ളവരുടെ മനസ്സുകളിൽ പ്രവർത്തിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് മാധുരമേറിയ പ്രത്യാശ, ധൈര്യം, തിരുവചന ദൃശ്യങ്ങൾ എന്നിവ കൊണ്ട് മനസ്സിനെയും ഹൃദയത്തെയും നിറയ്ക്കുകയും ഇതെല്ലാം താൻ കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ കൂടെ യുവാക്കൾക്ക് പകരപ്പെടുകയും ചെയ്യുന്നു. അധ്യാപകന്റെ ആത്മാവ് തിരുവെഴുത്തുകളാൽ നിറയപ്പെടുമ്പോൾ അവനിൽ ഉടലെടുക്കുന്ന സ്വർഗീയ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അരുവി ഒരു മഹാനദിയായി തീർന്നുകൊണ്ട് തന്നോടടുത്തു വരുന്ന എല്ലാവർക്കും അനുഗ്രഹം പകരുന്നു. വേദപുസ്തകം ഒരിക്കലും വിദ്യാർത്ഥിയെ ക്ഷീണിപ്പിക്കുന്നതായി തീരുകയില്ല. ബുദ്ധിമാനായ ഉപദേഷ്ടാവിൻ്റെ കീഴിൽ വചനം അധികമധികം ആഗ്രഹിക്കത്തക്കതായിത്തീരുന്നു. ഒരിക്കലും പഴകിപ്പോകാത്ത ജീവന്റെ അപ്പമായി അത് തീരുന്നു. അതിൻ്റെ പുതുമയും സൗന്ദര്യവും കുട്ടികളെയും യുവാക്കളെയും ആകർഷിച്ച് സന്തോഷിപ്പിക്കുന്നു. ഒരിക്കലും അവസാനിച്ചു പോകാതെ സൂര്യൻ ഭൂമിമേൽ പ്രകാശിച്ചുകൊണ്ട് ചൂടും വെളിച്ചവും നൽകിക്കൊണ്ടിരിക്കുന്നത് പോലെ ആയിരിക്കും അത്. ദൈവത്തിൻ്റെ വിശുദ്ധവും പഠിപ്പിക്കുന്നതുമായ ആത്മാവ് തൻ്റെ വചനത്തിലുണ്ട്. അതിൻ്റെ ഓരോ താളിൽ നിന്നും പുതിയതും വിലപ്പെട്ടതുമായ വെളിച്ചം പ്രകാശിക്കുന്നു. സത്യം അവിടെ വെളിപ്പെട്ടിരിക്കുന്നു. അവസരത്തിനൊത്ത് വാക്കുകളും വാക്യങ്ങളും തിളങ്ങി വരികയും ദൈവശബ്ദം മനുഷ്യാത്മാവിനോട് സംസാരിക്കുകയും ചെയ്യുന്നു. യുവജനങ്ങളെ അഭിസംബോധന ചെയ്യുവാനും ദൈവവചനത്തിലെ സൗന്ദര്യവും നിക്ഷേപങ്ങളും അവർക്ക് തുറന്നുകൊടുപ്പാനും പരിശുദ്ധാത്മാവ് പ്രിയപ്പെടുന്നു. ശ്രേഷ്ഠ ഗുരു അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ ദിവ്യമായ ആത്മീയ ശക്തി കൊണ്ട് ഇന്ദ്രിയങ്ങളെ പിടിച്ചടക്കുകയും ദേഹിയെ ഉണർത്തുകയും ചെയ്യുന്നു. പരീക്ഷകൾക്കെതിരെ കോട്ടകൾ ഉയർത്തിക്കൊണ്ട് ഫലപൂർണമായ മനസ്സിൽ ദൈവിക കാര്യങ്ങളോടുള്ള താൽപ്പര്യം അത് വളർത്തിയെടുക്കുന്നു. സത്യവചനം അതിൻ്റെ പ്രാധാന്യതയോടുകൂടി തന്നെ വളരുകയും നാം കൽപ്പിക്കുന്നതിലും അപ്പുറം വിസ്തൃതിയിലും പൂർണ്ണതയിലും അത് അർത്ഥവത്തായി തീരുകയും ചെയ്യുന്നു. മനസ്സിനെയും സ്വഭാവത്തെയും രൂപാന്തരപ്പെടുത്തുവാനുള്ള ശക്തി വചനത്തിൻ്റെ സമൃദ്ധിയിലും സൗന്ദര്യത്തിലും അടങ്ങിയിരിക്കുന്നു. സ്വർഗീയ സ്നേഹത്തിൻ്റെ വെളിച്ചം ഒരാത്മീയ പ്രചോദനമായി ഹൃദയത്തിൽ പതിക്കുന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നതിനനുസരിച്ച് അതിനോടുള്ള ആദരവും വർദ്ധിക്കുന്നു. വിദ്യാർത്ഥി എങ്ങോട്ട് തിരിഞ്ഞാലും അതിൽ നിത്യമായ ജ്ഞാനവും ദൈവസ്നേഹവും വെളിപ്പെടുത്തിയിരിക്കുന്നതായി അവൻ കാണുന്നു. യഹൂദ ജനതയുടെ നിയമാവലികളുടെ പ്രാധാന്യം പൂർണ്ണമായി ഇപ്പോഴും ഗ്രഹിച്ചിട്ടില്ല. വിശാലവും ശ്രേഷ്ഠവുമായ സത്യങ്ങൾ അതിലെ കർമ്മങ്ങളിലും അടയാളങ്ങളിലും കൂടെ നിഴലായി നൽകിയിരിക്കുന്നു. അതിലെ രഹസ്യങ്ങളെ തുറന്നുകൊടുക്കുന്ന താക്കോലാണ് സുവിശേഷം. വീണ്ടെടുപ്പിൻ പദ്ധതിയിലുള്ള അറിവുകൊണ്ട് അതിലെ സത്യങ്ങൾ ഗ്രഹിക്കത്തക്കവണ്ണം തുറന്നുകിട്ടുന്നു. നമുക്ക് കഴിയുന്നതിലും അധികം ഈ അത്ഭുത വിഷയങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു പദവി തന്നെയാണ്. ആഴമേറിയ ദൈവിക കാര്യങ്ങൾ നാം ആഗ്രഹിക്കേണ്ടതുണ്ട്. നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ ദൈവവചനം ശോധന ചെയ്യുകയും ദൈവത്തിന് മാത്രം പകർന്നു തരുവാൻ കഴിയുന്ന അറിവിൻ്റെ ശ്രേഷ്ഠതയുടെ നീളം, വീതി, ആഴം, ഉയരം എന്നിവ ഗ്രഹിക്കുന്നതിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്കായി വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളിലേക്ക് കുനിഞ്ഞു നോക്കുവാൻ സ്വർഗീയ ദൂതഗണങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഈ ലോകചരിത്രത്തിൻ്റെ അവസാന നാളുകളോട് നാം അടുത്തു വരുംതോറും അന്ത്യകാലത്തേക്കുള്ള പ്രവചനങ്ങൾ നാം കൂടുതൽ പഠിക്കേണ്ടതാണ്. പുതിയ നിയമ തിരുവെഴുത്തുകളിലെ അവസാന പുസ്തകത്തിൽ നാം മനസ്സിലാക്കേണ്ടതായ സത്യങ്ങൾ നിറഞ്ഞിരിക്കുന്നു. സാത്താൻ അനേക മനസ്സുകളെ കുരുടാക്കിയിരിക്കുന്നതുകൊണ്ട് വെളിപ്പാട് പുസ്തകം പഠിക്കാതെ ഇരിക്കുവാനുള്ള ഉപാധികളിൽ അവർ സന്തോഷിക്കുന്നു. എന്നാൽ ക്രിസ്തു തൻ്റെ ദാസനായ യോഹനാനിൽ കൂടെ അന്ത്യനാളുകൾ എപ്രകാരമായിരിക്കുമെന്ന് പറയുന്നതിനോടൊപ്പം ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് 1:3. ക്രിസ്തു ഇപ്രകാരം പറയുന്നു: ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. യോഹനൻ 17:3. നാം ഈ അറിവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? മഹത്വമേറിയ ഈ സത്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കാത്തതും ചുണ്ടുകളെ വിറപ്പിക്കാത്തതും നമ്മെ മുഴുവനായി പിടിച്ചു കുലുക്കാത്തതും? തൻ്റെ വചനം നമുക്ക് നൽകിയതിൽ കൂടെ ദൈവം നമ്മുടെ രക്ഷയ്ക്കാവശ്യമായ സകല സത്യവും നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഈ ജീവന്റെ ഉറവകളിൽ നിന്ന് ആയിരങ്ങൾ ജലം കോരിയെടുത്തു കഴിഞ്ഞെങ്കിലും അതിൽ യാതൊരു കുറവും വന്നിട്ടില്ല. ആയിരങ്ങൾ കർത്താവിനെ തങ്ങളുടെ ദൃഷ്ടിപഥത്തിൽ സൂക്ഷിക്കുകയും അവനിൽ നോക്കിക്കൊണ്ട് തൻ്റെ സാദൃശ്യത്തോട് അനുരൂപമായി മാറ്റപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. തൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ക്രിസ്തു അവർക്കെന്താണെന്നും അവർ ക്രിസ്തുവിന് ആരാണെന്നും പറയുമ്പോൾ അവരുടെ ആത്മാവിൽ എരിച്ചിൽ അനുഭവപ്പെടുന്നു. എന്നാൽ ഈ അന്വേഷകർക്ക് ഇപ്രകാരമുള്ള ശ്രേഷ്ഠവും വിശുദ്ധവുമായ വിഷയങ്ങൾ തീർന്നു പോയിട്ടില്ല. രക്ഷയുടെ മർമ്മങ്ങൾ ശോധന ചെയ്യുന്ന ജോലിയിൽ ആയിരങ്ങൾ ഇനിയും ഏർപ്പെട്ടേക്കാം. ക്രിസ്തുവിന്റെ ജീവിതത്തെയും തന്റെ ദൗത്യത്തിന്റെ സ്വഭാവത്തെയും ചിന്താവിഷയമാക്കുമ്പോൾ സത്യം കണ്ടെത്തുന്നതിനുള്ള ഓരോ പടിയിലും വളരെ വ്യക്തമായി പ്രകാശരശ്മികൾ പ്രശോഭിക്കുന്നത് കാണുവാൻ സാധിക്കും. പുതുതായി വീണ്ടും വീണ്ടും അന്വേഷിക്കുന്തോറും ഇതുവരെയും ഗ്രഹിച്ചിട്ടില്ലാത്ത ആഴമേറിയ അത്ഭുതങ്ങൾ തിരുവചനത്തിൽ നിന്നും വെളിപ്പെട്ടു വരും. ഈ വിഷയം അനന്തമാണ്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം, പാപപരിഹാരയാഗം, മധ്യസ്ഥവേല എന്നിവ ആത്മാർത്ഥതയോടെ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മനസ്സിനെ അവ കാലമുള്ളയിടത്തോളം സ്വർഗീയ ചിന്തയാൽ ഭരിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല, എണ്ണിത്തീരാത്ത നിത്യതയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ദൈവികത്വത്തിന്റെ മർമ്മം എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് ആശ്ചര്യപ്പെടും. സ്വർഗീയ വെളിച്ചം പ്രാപിച്ചിരുന്നെങ്കിൽ മാത്രം ഈ ലോകത്തിൽ ഗ്രഹിക്കുവാൻ സാധ്യമായിരുന്നുവെന്നുള്ള അതിശ്രേഷ്ഠ മർമ്മങ്ങൾ നിത്യതയിൽ നമ്മുടെ ബുദ്ധിക്ക് തുറന്നു കിട്ടുകയും നാം അത് പഠിക്കുകയും ചെയ്യും. വീണ്ടെടുപ്പിൻ പദ്ധതിയെപ്പറ്റി നിത്യനിത്യയുഗങ്ങൾ വിശുദ്ധന്മാർ തങ്ങളുടെ ഹൃദയങ്ങൾ, മനസ്സുകൾ, നാവുകൾ എന്നിവയുപയോഗിച്ച് വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ടിരിക്കും. ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ആഗ്രഹിച്ചിരുന്നതും എന്നാൽ അവിശ്വാസ നിമിത്തം അവർക്ക് ഗ്രഹിക്കുവാൻ സാധ്യമല്ലാതിരുന്നതുമായ സത്യങ്ങൾ അന്ന് വിശുദ്ധന്മാർ മനസ്സിലാക്കും. ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ പൂർണ്ണതയുടെ പുതിയ ദൃശ്യങ്ങൾ എന്നൊന്നും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. വിശ്വസ്ത വീട്ടുടയവനായ ക്രിസ്തു അനന്തമായ യുഗായുഗങ്ങൾ തന്റെ നിക്ഷേപത്തിൽ നിന്നും പുതിയതും പഴയതും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും.